आदर्शवाणी नमस्कारम പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഈ മാസം 25-ന് തുടക്കമാകും. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 മണ്ഡലങ്ങളിലും പ്രചാരണം ഊർജിതമായി തുടരുന്നു. ആനകളെ വിവിധ ചടങ്ങുകളിൽ എഴുന്നള്ളിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ വേണമെന്ന് ഹൈക്കോടതിയോട് ശുപാർശ ചെയ്ത് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗെയിംസ് അക്വാട്ടിക് വിഭാഗങ്ങളിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഈ മാസം 25 മുതൽ December 20 വരെ നടക്കുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികം ഈ മാസം 26-ന് ആഘോഷിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് ശീതകാല സമ്മേളനം സാക്ഷ്യം വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാനഡ തീവ്രവാദ ശക്തികൾക്ക് രാഷ്ട്രീയ ഇടം നൽകുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങിനൊപ്പം ക്യാൻബറയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ശ്രീ ജയശങ്കർ വിമർശനം ഉന്നയിച്ചത്. കാനഡയിൽ ഹിന്ദുസഭാ ക്ഷേത്രത്തിന് നേരെ ഉണ്ടായ ആക്രമണം ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ആരോപണങ്ങൾ കാനഡ പതിവ് രീതിയിലാക്കിയതായും അദ്ദേഹം വിമർശിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പുനരധിവാസത്തെക്കുറിച്ച് ആശങ്ക വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥിരം പുനരധിവാസം യാഥാർത്ഥ്യമാക്കുന്നതുവരെ ദുരന്തബാധിതർക്കുള്ള സഹായം തുടരുമെന്നും മന്ത്രി പറഞ്ഞു.
ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ്റ്റേറ്റുകൾ കൊടുത്ത കേസിൽ കോടതി ഒരു തീരുമാനമെടുക്കും വരെ അനാവശ്യ ധൃതി കാണിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്ന ഒരു നടപടി ഉണ്ടാകില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ആ നടപടി കോടതി ആവർത്തിച്ചു എന്നല്ലാതെ ഭൂമി ഏറ്റെടുക്കുന്നതിനോ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കോ ഏതെങ്കിലും വിധത്തിൽ വൈകലുണ്ടാകാവുന്ന ഒരു നടപടിയും കോടതി ഇന്നലെ എടുക്കേണ്ടായില്ല.
കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 മണ്ഡലങ്ങളിലും പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധിയുടെ 2-ാം ഘട്ട പ്രചാരണം ഇന്ന് വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിൽ നടന്നു. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരി നിലമ്പൂർ മണ്ഡലത്തിലാണ് ഇന്ന് പ്രചാരണം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വയനാട് മണ്ഡലത്തിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണം ബത്തേരിയിലായിരുന്നു. പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചാരണം ഊർജിതമായി മുന്നേറുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളെല്ലാം സജീവമായി രംഗത്തുണ്ട്. ആനകളെ വിവിധ ചടങ്ങുകൾക്ക് എഴുന്നള്ളിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ വേണമെന്ന് ശുപാർശ ചെയ്ത് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. മതപരമായ ചടങ്ങുകൾക്ക് മാത്രമേ ആനകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും ഉദ്ഘാടനങ്ങൾ ഉൾപ്പെടെ മറ്റ് ചടങ്ങുകൾക്ക് ഉപയോഗിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 എഴുന്നള്ളിപ്പുകൾക്കിടയിൽ 24 മണിക്കൂർ വിശ്രമം അനുവദിക്കണം, 65 വയസ്സ് കഴിഞ്ഞ ആനകളുടെ എഴുന്നള്ളിപ്പ് തടയണം തുടങ്ങിയവയും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു ദിവസം 100 കിലോമീറ്ററിലധികം ആനകളെ വാഹനത്തിൽ കൊണ്ടുപോകരുതെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്നു. പമ്പയിലും സന്നിധാനത്തും വനംവകുപ്പിന്റെ ഓരോ കൺട്രോൾ റൂമുകൾ ഈ മാസം 15 മുതൽ ആരംഭിക്കുന്നതിന്റെ വിശദാംശങ്ങൾ യോഗം വിലയിരുത്തി. ലാഹ, പ്ലാപ്പള്ളി, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ എലിഫന്റ് സ്ക്വാഡ്, സ്നേക് റെസ്ക്യൂ ടീം എന്നിവയുടെ പ്രവർത്തനം 24 മണിക്കൂറും ഉറപ്പുവരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടന കാലത്ത് സന്നദ്ധ സേവനമനുഷ്ഠിക്കാൻ താൽപര്യവും അംഗീകാരവുമുള്ള ആരോഗ്യ പ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോന്നി മെഡിക്കൽ കോളേജ്, പത്തനംതിട്ട ജനറൽ ആശുപത്രി, പമ്പ, സന്നിധാനം തുടങ്ങിയ ആശുപത്രികളിലും നിലയ്ക്കൽ, നീലിമല, അപ്പാച്ചിമേട് തുടങ്ങിയ ആരോഗ്യ സേവന കേന്ദ്രങ്ങളിലുമായിരിക്കും നിയമനം. ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ചവർ ഉൾപ്പെടെയുള്ളവർക്ക് അവസരമുണ്ട്. താൽപര്യമുള്ളവർ dhsshabarimala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ഈ മാസം 11-നകം അപേക്ഷ സമർപ്പിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ നിയമത്തിന്റെ ഭരണഘടനാ സാധുത സുപ്രീംകോടതി ശരിവച്ചു. 2004 ഈ നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റേതാണ് വിധി. യുജിസി ചട്ടവുമായി വൈരുദ്ധ്യമുള്ളതിനാൽ മദ്രസ നിയമത്തിലെ ഫാസിൽ കാമിൽ ബിരുദങ്ങൾ ഒഴിവാക്കാമെന്നും കോടതി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മേധാവിത്വം തുടർന്ന തിരുവനന്തപുരം ജില്ല. ഗെയിംസ് ഇനങ്ങളിലെ 265 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 668 പോയിന്റുകളാണ് തിരുവനന്തപുരം ജില്ല നേടിയത്. 343 പോയിന്റുകളോടെ തൃശൂർ രണ്ടാം സ്ഥാനത്തും 319 പോയിന്റുകൾ നേടി കണ്ണൂർ മൂന്നാം സ്ഥാനത്തുമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ രാജ്മോഹൻ.
എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന നയത്തിന്റെ ഭാഗമായി സവിശേഷ പരിഗണന അർഹിക്കുന്നവർക്കായി സമർപ്പിച്ച ദിനത്തോടെയാണ് ഇക്കുറി സ്കൂൾ കായികമേള ആരംഭിച്ചത്. 14 ജില്ലകളിൽ നിന്നെത്തിയ 1600 കായിക പ്രതിഭകളാണ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. 14 വയസ്സിന് മുകളിലുള്ള കാഴ്ച പരിമിതരായ ആൺകുട്ടികൾക്കുള്ള 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പാലക്കാട്ടെ മുഹമ്മദ് യുനൈസും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവാലത്തൂരിലെ കെ അനീഷയും ഒന്നാം സ്ഥാനം നേടി. 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളിൽ കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ിലെ അഖിൽ രാജും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളത്തെ ഗ്രീറ്റിയ ബിജുവും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി.
തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളും വട്ടിയൂർക്കാവ് ഗവൺമെന്റ് VHSSഉം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് HSSഉമാണ് ഗെയിംസ് വിഭാഗത്തിൽ മുന്നിലുള്ളത്. അക്വാട്ടിക്സ് വിഭാഗത്തിലും തിരുവനന്തപുരം 79 പോയിന്റുകളോട് ഒന്നാമതാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ നാളെ കേരളത്തിലെത്തും. നാളെ രാത്രി കൊച്ചിയിലെത്തുന്ന അദ്ദേഹം മറ്റന്നാൾ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് തിരിക്കും. വെള്ളിയാഴ്ച തേനിയിലും നാമക്കലിലും വിവിധ പരിപാടികളിൽ ശ്രീ എൽ മുരുകൻ പങ്കെടുക്കും. കേരളത്തിലെ വഖഫ് ഭൂമി സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിക്കണമെന്ന് മുതിർന്ന BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. വഖഫ് ബോർഡ് എത്ര സർക്കാർ ഭൂമിയും സ്വകാര്യ ഭൂമിയും അവകാശപ്പെടുന്നുവെന്നതിന്റെ വിശദാംശങ്ങൾ നൽകണമെന്നും അദ്ദേഹം പാലക്കാട് മാധ്യമപ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. AD.M. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ നൽകിയ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി ഈ മാസം 8 തീയതിയിലേക്ക് മാറ്റി. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വാദം കേട്ടത്. പ്രശസ്ത വിവർത്തകനും യുക്തിവാദിയുമായ MP സദാശിവൻ നായർ അന്തരിച്ചു. ഇന്ത്യൻ ഓഡിറ്റ് വകുപ്പിൽ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം യുക്തിരേഖ മാസികയുടെ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നാളെ രാവിലെ 10:30 നടക്കും. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസും തമ്മിലാണ് പോരാട്ടം. വോട്ടെടുപ്പ് നാളെ രാവിലെയോടെ പൂർത്തിയാകും. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് 270 ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ ആവശ്യമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നാളെ പുലർച്ചെയോടെ പുറത്തുവരും. 2025 ജനുവരി 6 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. സംസ്ഥാനത്ത് അടുത്ത 5 ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അന്തർദേശീയ തിയേറ്റർ സ്കൂൾ ഫെസ്റ്റിവലിന്റെ 3rd February 3 മുതൽ 8 തൃശൂരിൽ നടക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. സ്കൂൾ ഓഫ് ഡ്രാമ ആന്റ് ഫൈൻ ആർട്സ് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിൽ ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള സർവകലാശാലകളിൽ നിന്നടക്കം 200 പേർ പങ്കെടുക്കും. സ്കൂൾ ഓഫ് ഡ്രാമയിൽ 3 റിസർച്ച് ചെയറുകൾ ആരംഭിക്കാൻ ധാരണയായതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. നാടകരംഗത്തെ പ്രഗത്ഭരായ ജി ശങ്കരപിള്ള, വയല വാസുദേവൻ പിള്ള, രാമചന്ദ്രൻ മുഗേരി എന്നിവരുടെ പേരിലാണ് റിസർച്ച് ചെയറുകൾ ആരംഭിക്കുന്നത്. രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ മികവളക്കുന്ന 9 മാനദണ്ഡങ്ങളിൽ 4 കേരളം ഒന്നാമതെന്ന് മന്ത്രി VN വാസവൻ. ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുകയും പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് 100% പൂർത്തീകരിക്കുകയും ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഈ മാസം 25 തുടക്കം. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 പ്രചാരണം ഊർജിതമായി തുടരുന്നു. ആനകളെ വിവിധ ചടങ്ങുകളിൽ എഴുന്നള്ളിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ വേണമെന്ന് ഹൈക്കോടതിയോട് ശുപാർശ ചെയ്ത് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗെയിംസ് അക്വാട്ടിക്സ് വിഭാഗങ്ങളിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.